SBS റേഡിയോ. സിഡ്നിയിൽ ഇന്ത്യൻ വംശജർ ഏറ്റവും അധികം താമസിക്കുന്ന പാരാമറ്റയിലുള്ള പാരാമറ്റ റിവർ സൈഡിലാണ്, റിവർ സൈഡ് പാർക്കിലാണ് ഈ ഇന്ത്യ ഓസ്ട്രേലിയ മേറ്റ്ഷിപ്പ് ഫെയർ നടന്നത്. ഇന്ത്യയുടെ 72-ാമത് സ്വാതന്ത്ര്യദിനാഘോഷവും അതോടൊപ്പം തന്നെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പങ്ക ഒരു തെളിവ് എന്ന രീതിയിലാണ് ഈ ഒരു സൗഹൃദ മേള ഇവിടെ സംഘടിപ്പിച്ചത്. 32 ഇന്ത്യൻ അസോസിയേഷനുകളുടെ കൂട്ടായ്മയായിട്ടുള്ള യുണൈറ്റഡ് ഇന്ത്യ അസോസിയേഷനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ന് രാവിലെ മുതൽ തന്നെ, രാവിലെ 10 മുതൽ പരിപാടികൾ ഇവിടെ തുടങ്ങിയിരുന്നു. എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ ഗ്രൂപ്പുകൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, അതിന് പുറമെ ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു രാജ്യങ്ങളുടേതായിട്ടുള്ള കലാപരിപാടികൾ ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് പേരാണ് എന്തായാലും രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിയത്. പരിപാടികൾ പങ്കെടുക്കാനും അതുപോലെ തന്നെ പരിപാടി കാണാനുമായി എത്തുകയും ദിവസം പൂർണ്ണമായി ഇവിടെ ചെലവഴിക്കുന്ന ആൾക്കാരെ വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നിരവധി മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും എല്ലാം തന്നെ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു. ന്യൂ സൗത്ത് വെയിൽസ് പ്രീമിയർ ഗ്ലാഡിസ് ബെർജെക്ലിയൻ, അതുപോലെ തന്നെ മൾട്ടി കൾച്ചറൽ മന്ത്രി റേ വില്യംസ് തുടങ്ങിയവരെല്ലാം തന്നെ പരിപാടിയിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് ലൂക്ക് ഫോളി ഉൾപ്പെടെയുള്ളവരും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയ്ക്ക് പ്രതിപക്ഷ നേതാവ് ലൂക്ക് ഫോളി SBS പഞ്ചാബി പരിപാടിയോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്.
Well, I think best wishes to the Indian community in New South Wales. Of course, August 15 officially is Independence Day. 71 years of, we celebrate the world's largest democracy. We honour the sacrifice of literally, or the struggle of hundreds of millions of Indians to break free of British colonialism, the long campaign, and the establishment of a genuinely secular and democratic Indian nation state. And I look forward to just 4 years from now, worldwide celebration, 75 years of Indian independence, the largest democracy in the world. It's certainly worth celebrating.
That's a really, really nice message. And the Indian community living in this area, Parramatta, you are from Auburn, it's not far from here. So what main issues they are facing here?
Look, we're home in Auburn to Australia's first Hindu temple, Sri Mandir. I'm there very regularly for religious ceremonies and special occasions. My first overseas trip as leader of the Labor Party was to India in 2015 with my colleague Nitin Daniel Mukhi, who of course is the first Member of Parliament in the history of Australia to swear in on the Bhagavad Gita. But I think the Indian community here are concerned about the issues that all their fellow Australians are concerned about, the same issues. How do we deliver the world's best healthcare system? How do we have the best education system for the education and advancement of our children? These are the issues I engage with the Indian community about every day.
Yeah, because we are a fairly new community. We're trying to settle down here, like students to permanent residents, and the government is changing so many rules for the visa rules and all that.
I know that, and I engage with the Indian community about these issues regularly. Yeah. I make representations to federal members of parliament about those visa and immigration rules, which can often be very confusing. Yeah. The level of state government, I've advanced a couple of policy ideas. Prime Minister Modi has this hugely ambitious goal in the history of humanity to provide skills training to 500 million Indians by 2025. We can assist. The New South Wales TAFE Commission, I think, can set up in India and assist the Modi government, the Indian nation, in upskilling hundreds of millions of Indian people. And I've also got a policy here to increase massively the teaching of Asian languages in our schools. We all know our future economic prosperity in Australia through the 21st century will be based on doing business with the rising giants, India and China, and I want to see an explosion of teaching of Asian languages, all of the Asian languages in our schools. And we'll need Indian migrants to become language teachers to assist us in fulfilling our mission here.
And let's talk about our second religion now, cricket. Cricket is our second religion. You love cricket.
Yeah.
How did you start? Like, have you played cricket yourself?
All my life. I played for 25 years until the kids came along. So I retired at 35. But now I take my own boy, and it's beautiful. I've played cricket in India, in Delhi. Now, the night before I became leader of the Labor Party, in 2015, I was on a harbour cruise with the Indian cricket team. I told Ravi Shastri I was there during Shane Warne's first test. Everyone remembers it for Warne's first test. He took one wicket for about 150, and people said, oh, Warne won't play any more test cricket. But Shastri made a double century in that game. I remember this, but Kohli and Anushka said to me that night, we want to buy property in Sydney. And we're cruising along the Parramatta River, and it's beautiful, all these mansions around Hunters Hill and so on. He says, where should we buy in Sydney? I said, Auburn. I'm from Auburn.
Beautiful. That's the spirit. So they will buy in Auburn, and you will buy in Delhi.
Well, I'm patron of the Auburn Cricket Club, and 80% of our players now are from the subcontinent. 80%. It's keeping the Indians... Also, I think the Sri Lankans, Afghanis, Bangladeshis are keeping cricket alive in our suburbs.
Beautiful. Thank you so much for your time.
ന്യൂ സൗത്ത് വെയിൽസ് പ്രതിപക്ഷ നേതാവ് ലൂക്ക് കോളിയാണ് SBS പഞ്ചാബി പരിപാടിയോട് ഈ ഇന്ത്യ ഓസ്ട്രേലിയ മേറ്റ്ഷിപ്പ് ഫെയറിൻ്റെ വേദിയിൽ വെച്ച് സംസാരിച്ചത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി കലാപരിപാടികളുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം ബ്രസീലിയൻ ഡാൻസ്, ലെബനീസ് ഡാൻസ് അങ്ങനെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കലാപരിപാടികളും അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ പരിപാടിയുടെ സംഘാടകരിലൊരാളായിട്ടുള്ള യുണൈറ്റഡ് ഇന്ത്യൻ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് ബാബു വർഗീസുമായി ഇതേക്കുറിച്ച് ഞാൻ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. നമസ്കാരം ശ്രീ ബാബു വർഗീസ്. എന്തായാലും ഇപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ ഫ്രണ്ട്ഷിപ്പ് മേറ്റ്ഷിപ്പ് ഫെയർ, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം, രണ്ടും കൂടിയാണ് നടന്നിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു പൊതുവിൽ ഇന്നത്തെ പരിപാടികൾ?
തീർച്ചയായിട്ടും ഇന്നത്തെ പ്രോഗ്രാം വളരെ സക്സസ് ആയിരുന്നു. അറൌണ്ട് 10,000 ആൾക്കാരോളം ഈ പ്രാവശ്യം സംബന്ധിച്ചു. ഫ്രം മോർണിംഗ് 10 o'clock ഓൺവേർഡ്സ് അപ് ടു 8 o'clock. സോ മെനി പീപ്പിൾസ് അറ്റൻഡഡ് ആൻഡ് ടോട്ടലി മൾട്ടികൾച്ചർ പ്രോഗ്രാംസ്, നോട്ട് ഓൺലി ഇന്ത്യൻസ് ബട്ട് അതർ നാഷണാലിറ്റീസ് ഓൾസോ അറ്റൻഡഡ് ദിസ് പ്രോഗ്രാംസ്. ഇറ്റ് വാസ് ഹ്യൂജ് സക്സസ്.
ഇത് പ്രധാനമായിട്ടൊരു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം എന്ന രീതിയിലാണോ, മറിച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒരു സൗഹൃദം എന്നുള്ള രീതിയിലാണോ, ഏതിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്?
തീർച്ചയായിട്ടും ഇന്ത്യയും ഓസ്ട്രേലിയയും ഉള്ള സൗഹൃദത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെ ഇസ് ഇന്ത്യ ഓസ്ട്രേലിയ മേറ്റ്ഷിപ്പ് ഫെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്.
അപ്പോൾ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്ന കലാപരിപാടികൾ എത്രത്തോളം വ്യത്യസ്തതയുള്ള കലാപരിപാടികളാണ് നിങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞത്? എങ്ങനെയാണ് അത് കൊണ്ടുവന്നത്?
തീർച്ചയായിട്ടും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള കലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അതിൽ മാക്സിമം ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള കലകൾ ഉണ്ടായിരുന്നു സ്റ്റേജ് പ്രോഗ്രാംസിൽ. അതുപോലെ തന്നെ മൾട്ടിക്കൾച്ചറലിസം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മറ്റുള്ള നാഷണാലിറ്റീസിനും വേണ്ടതായിട്ടുള്ള അവരുടെ കലയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു.
മറ്റേതൊക്കെ ഉണ്ടായിരുന്നു?
ഇപ്പം ബ്രസീലിയൻ ഡാൻസ് ഉണ്ടായിരുന്നു, അതുപോലെ വേറെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ലെബനീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മൾട്ടിക്കൾച്ചറിൻ്റെ ഒരു പ്രോഗ്രാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പ്രാവശ്യത്തെ പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
കേരളത്തിൽ നിന്നോ മലയാളികളുടെ ഗ്രൂപ്പ് എത്രത്തോളം ഉണ്ടായിരുന്നു?
മലയാളികളുടെ രണ്ട് ഗ്രൂപ്പ് പെർഫോം ചെയ്തു. മോഹിനിയാട്ടം ഉണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ.
ഇതിൽ എത്രത്തോളം ഒരു സംസ്ഥാന സർക്കാരിൽ നിന്നൊക്കെയുള്ള സഹായം കിട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ? അതും ഇന്ത്യൻ സമൂഹം നടത്തുന്ന പരിപാടികൾക്ക്, ഇന്ത്യൻ സമൂഹം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, എത്രത്തോളം ഒരു പിന്തുണ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട്?
സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ കൗൺസിലിൽ നിന്നും നല്ലൊരു പിന്തുണ കിട്ടുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് മൾട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫുൾ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. മൾട്ടിക്കൾച്ചറലിസം പ്രൊമോട്ട് ചെയ്യാന്നുള്ള ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടി അവർ നമുക്ക് ഇന്ത്യൻ ജനതയോട് കാണിക്കുന്നുണ്ട്. അവരുടെ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്.
സ്വാഭാവികമായും മറ്റൊരു ചോദ്യം കൂടി വരുന്നത്, ഇപ്പോൾ യുണൈറ്റഡ് ഇന്ത്യൻ അസോസിയേഷൻ ഇത്ര പരിപാടി നടത്തുന്നു, അടുത്ത ആഴ്ച വേറൊരു പരിപാടി നടക്കുന്നു, ഇന്ത്യൻ വംശജർ തന്നെ പലതായി തിരിഞ്ഞ് പല പരിപാടികൾ നടത്തുന്നുണ്ട്, സ്വാഭാവികമായിട്ടും ഒരുമിച്ച് നടത്താവുന്ന പരിപാടികൾ എങ്ങനെ പിരിഞ്ഞു പോകുന്നു, പല ഓരോ ആഴ്ചയും പല വ്യത്യസ്തമായി നടത്തുന്നു, ആ ഒരു അത് ഒഴിവാക്കാൻ കഴിയില്ലേ നമുക്ക്?
അതൊരു ഘട്ടം വരെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു, പക്ഷേങ്കിൽ വേറൊരു ഗ്രൂപ്പ് ഇപ്പം അതുപോലെ വന്നിട്ടുണ്ട്, ഇന്ത്യൻ ഫെഡറേഷൻ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ അകത്ത് എന്തുമാത്രം ആൾക്കാർ സംബന്ധിക്കുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ മോസ്റ്റ്ലി പീപ്പിൾ സപ്പോർട്ടിങ് യുണൈറ്റഡ് ഇന്ത്യൻ അസോസിയേഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ 24 years കംപ്ലീറ്റ് ചെയ്ത് യുണൈറ്റഡ് ഇന്ത്യൻ അസോസിയേഷൻ. നെക്സ്റ്റ് ഇയറിൽ നമ്മുടെ 25th ആനിവേഴ്സറി ആഘോഷിക്കുകയാണ്.
നന്ദി ശ്രീ ബാബു.
ഓക്കെ, താങ്ക് യു.
എല്ലാ വർഷവും ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിന് സിഡ്നിയിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും വർഷങ്ങൾ കഴിയും തോറും കൂടുതൽ കൂടുതൽ ആളുകൾ ഈ പരിപാടിയിലേക്ക് എത്തുന്നതായാണ് കാണാൻ കഴിയുന്നത്. വൈകുന്നേരം 7 മണിയോടുകൂടി പരമറ്റ നദിക്കരയിലുള്ള വെടിക്കെട്ടോടുകൂടിയാണ് പരിപാടി അവസാനിച്ചത്. അടുത്തയാഴ്ച മറ്റൊരു അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടിയും നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം ഓസ്ട്രേലിയയിൽ സജീവമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
Enjoy more stories in your language by visiting sbs.com.au.